you may be wondering how I started the study of the Psalm 23.
ഈ 24 സങ്കീർത്തനത്തിന്റെ ഒരു പഠനം ഞാൻ എപ്രകാരം ആരംഭിച്ചു എന്ന് ഒരുപക്ഷെ നിങ്ങൾ
അത്ഭുതപ്പെടുന്നുണ്ടാകാം. മോർ ദാൻ 21 ഇയേഴ്സ് ബിഫോർ,
ഏകദേശം 21 വർഷങ്ങൾക്ക് മുമ്പ്,
വൺ ബ്രദർ വിസിറ്റഡ് അസ് ഇൻ ബോറിവില്ലി.
ബോറിവില്ലി അസംബ്ലിയിൽ ഒരു സഹോദരൻ ഞങ്ങളെ വിസിറ്റ് ചെയ്യുകയുണ്ടായി.
ഇൻ ഫാക്ട് അസംബ്ലി വാസ് നോട്ട് ഫോംഡ്, വി ജസ്റ്റ് സ്റ്റാർട്ടഡ് സ്റ്റേയിങ് ഇൻ ദാറ്റ് പ്ലേസ്.
ആ നിലയിൽ ഒരു അസംബ്ലിയായിട്ട്, ലോക്കൽ സഭയായിട്ട് തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന സന്ദർഭമായിരുന്നു.
വി ആർ ഗ്യാദറിംഗ് ഫോർ ബൈബിൾ സ്റ്റഡീസ്, ദാറ്റ്സ് ഓൾ.
ദൈവവചന പഠനത്തിന് വേണ്ടി ഞങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു.
ഐ വാസ് എ മെമ്പർ ഓഫ് സാന്താക്രൂസ് അസംബ്ലി അറ്റ് ദാറ്റ് ടൈം.
ആ സമയത്ത് സാന്താക്രൂസ് അസംബ്ലിയിലെ ഒരു അംഗമായിരുന്നു ഞാൻ.
And the brother who visited, his name you know him, Fred Cosin, you might have heard about him.
നിങ്ങൾ ഒരു വിഷയം അറിഞ്ഞിരിക്കുന്ന ഫ്രെഡ് കോസിൻ എന്ന ദൈവദാസനാണ് ഞങ്ങളെ അന്ന് വിസിറ്റ് ചെയ്തത്.
And he took a series of study on Psalm 23 for 3 months.
മൂന്ന് മാസക്കാലത്തേക്ക് 21 സങ്കീർത്തനത്തെ അധികരിച്ചുകൊണ്ട് ഒരു പഠനം താൻ എടുക്കുകയുണ്ടായി.
Really wonderful study.
വളരെ മനോഹരമായി.
I was so much impressed, not only that the whole classroom was full whenever he was taking the studies.
താൻ പഠനം പഠിപ്പിക്കുമ്പോഴെല്ലാം ആ മുഴു റൂമും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരുന്നു.
And I too was impressed with the study.
പഠനത്തിൽ എനിക്കും വളരെ താല്പര്യമുണ്ടായി, ആകർഷണമുണ്ടായി.
Basically I'm a zoologist, I learned about animals.
ഞാനൊരു സുവോളജി പ്രൊഫസറാണ്, ആ നിലയിൽ മൃഗങ്ങളെ കുറിച്ച് ധാരാളം പഠിച്ചു
പഠിക്കുകയാണ്. So I love to learn the behavior of animals, that's why I'm talking about behavior.
അതുകൊണ്ട് ഈ മൃഗങ്ങളെ കുറിച്ച് പഠിക്കുവാനും അതിന്റെ സ്വഭാവം മനസ്സിലാക്കാനും എനിക്ക് വളരെ താല്പര്യമുണ്ട്, ഞാനത് പറയുകയും ചെയ്യും.
Later on when I was teaching undergraduate students for BSc students, I took one topic was the sheep farming. I took purposely that topic for me so that I can teach the students about sheep farming.
പിന്നീട് BSc സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഷീപ്പ് ഫാമിംഗ്, ആടുകളുടെ ആ ഒരു ഫാമിംഗിനെ കുറിച്ച് ഞാൻ ആ വിഷയം തന്നെ തിരഞ്ഞെടുത്തു അത് പഠിപ്പിക്കാൻ വേണ്ടി.
സോ ഐ സ്റ്റാർട്ടഡ് ടീച്ചിംഗ് ദ ഷീപ്പ് ഫാമിംഗ് ദ ചിൽഡ്രൻ.
അതുകൊണ്ട് ആ ആട് വളർത്തൽ അല്ലെങ്കിൽ ഷീപ്പ് ഫാമിംഗ് എന്നുള്ള വിഷയം പഠിപ്പിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തു.
നോട്ട് സാം 23, ഇറ്റ് വാസ് ഓൺലി ഷീപ്പ് ഫാമിംഗ്.
അത് 24 സങ്കീർത്തനമല്ല, കേവലം ആട് വളർത്തൽ എന്ന ഒരു വിഷയം.
ദെൻ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ്,
ചില വർഷങ്ങൾക്ക് ശേഷം,
ഐ ഹാപ്പൻ ടു ഗെറ്റ് എ ബുക്ക്, വെരി വണ്ടർഫുൾ ബുക്ക്.
എനിക്ക് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകം
ലഭിക്കുകയുണ്ടായി. That's very interesting book.
നിങ്ങൾക്കും അത് ലഭിക്കുകയാണെങ്കിൽ വാങ്ങി വായിക്കാം.
That book is a shepherd looks at Psalm 23. That is the title of the book.
21 സങ്കീർത്തനത്തെ നോക്കി കാണുന്ന ഒരു ഇടയൻ.
So it is written by a shepherd.
അതൊരു ഇടയനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്.
His name is Philip Keller. It is available in the probably amazon.com or something, you can search, you will get it.
Philip Keller എന്നാണ് അതിന്റെ ഓതർ, ആ എഴുത്തുകാരൻ.
And he has written a wonderful book on this psalm.
ഈ സങ്കീർത്തനത്തെ കുറിച്ച് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകം താൻ രചിക്കുകയുണ്ടായി.
Basically he was a shepherd.
താൻ അടിസ്ഥാനപരമായിട്ട് താൻ ഒരു ഇടയനായിരുന്നു.
Not only that, this man is a believer. He was really a wildlife manager, means he knows about the wildlife and lot of articles he has written on wildlife.
താൻ ഒരു വിശ്വാസിയാണ്, എന്നാൽ വന്യമൃഗങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അനേക ലേഖനങ്ങൾ എഴുതിയ ഒരു വ്യക്തി കൂടിയായിരുന്നു.
So all these 2-3 things are combined together, I thought I should study this myself.
ഇങ്ങനെ ഈ പല ഘടകങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഞാൻ ചിന്തിക്കുകയുണ്ടായി, ഈ സങ്കീർത്തനം എനിക്ക് പഠിക്കണം.
That is how I started the studying of Psalm 23.
അങ്ങനെയാണ് 21 സങ്കീർത്തനം ഞാൻ പഠിക്കുവാൻ ആരംഭിച്ചത്.
And wherever I shared, really the God's children are blessed by this ministry.
ഞാൻ എവിടെല്ലാം ഈ പഠനം എടുത്തിട്ടുണ്ടോ അവിടൊക്കെ ദൈവജനം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്.
So it is my prayer that this one month I am going to take this one, and definitely if we prayerfully come, Lord will speak to us and Lord will bless us.
ഈ ഒരു മാസക്കാലം നിങ്ങൾ പ്രാർത്ഥനയിലൂടെ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളതാണ് എന്റെ ആഗ്രഹവും എന്റെ പ്രാർത്ഥനയും.
We have seen the boasting of this sheep.
ഈ ആടിന്റെ പ്രശംസ അല്ലെങ്കിൽ പുകഴ്ത്തലാണ് നാം കേട്ടുകൊണ്ടിരുന്നത്.
Talking to another sheep.
മറ്റൊരു ആടിനോട് സംസാരിക്കുകയാണ്.
The Lord is my shepherd.
യഹോവ എന്റെ ഇടയനാണ്.
He cares for me.
അവൻ എനിക്ക് വേണ്ടി കരുതുന്നു.
Oh, they say that he is my creator.
അവൻ പറയുകയാണ്, ഇവൻ ഈ യഹോവ എന്റെ സൃഷ്ടാവാണ്.
So submitting completely to that creator.
ആ സൃഷ്ടാവിന്റെ മുമ്പാകെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുകയാണ്.
Search me, O Lord.
എന്നെ ശോധന ചെയ്യണമേ.
And see whether any wicked things are there in me.
ആ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ.
You are the one who created me.
നീ ആണ് എന്നെ സൃഷ്ടിച്ചവൻ.
So here we see the sheep is talking that the shepherd is the creator.
സൃഷ്ടാവായിരിക്കുന്ന ഈ ഇടയനോട് ഈ ആട് സംസാരിക്കുകയാണ്.
Then secondly he says that not only thou art my creator, thou art my redeemer.
രണ്ടാമതായിട്ട് നീ എന്റെ സൃഷ്ടാവ് മാത്രമല്ല, നീ എന്റെ വീണ്ടെടുപ്പുകാരനും കൂടിയാണ്.
I was lost.
ഞാൻ നഷ്ടപ്പെട്ടാടായിരുന്നു.
But you paid the price.
പക്ഷേ നീ എന്നെ വില കൊടുത്തു.
And purchased me.
എന്നെ വിലയ്ക്ക് വാങ്ങി.
Now I belong to you.
ഞാൻ ഇന്ന് നിന്റെ സ്വന്തമാണ്.
I have nothing to do myself.
എനിക്ക് എന്നെ തന്നെ എനിക്ക് ഒന്നും ചെയ്യാനില്ല.
You are my Lord. I accept your lordship.
നീ എന്റെ കർത്താവാണ്. നിന്റെ കർത്തൃത്വം ഞാൻ അംഗീകരിക്കുന്നു.
And you should guide me, lead me all throughout my life.
എന്റെ ജീവിതത്തിലുടനീളം നീ എന്നെ നടത്തണമേ, നീ എന്നെ പരിപാലിക്കണമേ.
The price you paid was so much.
എനിക്ക് വേണ്ടി നീ കൊടുത്ത വില വളരെ വലുതായിരുന്നു.
On the cross you suffered.
ആ ക്രൂശിൽ നീ കഷ്ടം അനുഭവിച്ചു.
In Gethsemane you suffered.
ആ ഗെത്സെമനയിൽ നീ കഷ്ടം അനുഭവിച്ചു.
In Gabatha you suffered.
ഗബഥയിൽ നീ വ്യഥ അനുഭവിച്ചു.
All it is for me you suffered.
ഇത് മുഴുവനും എനിക്ക് വേണ്ടിയായിരുന്നു.
So that the sheep is talking about.
അതാണ് ഈ ആട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
The third reason I told you why this sheep says that he is my Lord.
മൂന്നാമത്തെ കാരണം ഈ ആട് ഈ ഇടയനെ കുറിച്ച് പ്രശംസിക്കുന്നതിനുള്ള മൂന്നാമത്തെ കാരണം.
Because he cares for me.
അവൻ എന്നെ പരിപാലിക്കുന്നു.
He cares for me. He paid the price. Now I am under his care.
അവൻ എനിക്ക് വേണ്ടി വലിയൊരു വില കൊടുത്തു. ഇന്ന് അവന്റെ കരങ്ങളിലാണ് ഞാൻ, അവന്റെ പരിപാലനത്തിലാണ് ഞാൻ.
Now if I told you John's Gospel chapter 10 speaks about the sheep shepherd relationship.
ഞാൻ ഓർപ്പിച്ചു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ഈ ആടും ഇടയനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്
John's Gospel chapter 10 we see an intimate relationship with the sheep and the shepherd.
ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആടും ഇടയനും തമ്മിലുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധം നമ്മൾ കാണുകയാണ്.
Verse 3 you read it.
10-ന്റെ 3 നമ്മൾ വായിക്കുന്നു.
There we see that the sheep shepherd knows the name of the sheep.
അവിടെ നമ്മൾ കാണുന്നു ആടുകളുടെ പേര് ഈ ഇടയൻ അറിയാം.
He knows it.
അവനത് അറിയാം.
And the sheep also can understand the voice of the shepherd.
മാത്രമല്ല ഈ ആടുകൾക്ക് ഇടയന്റെ ശബ്ദം മനസ്സിലാകുന്നുണ്ട്.
He calls them by name.
അവൻ പേര് ചൊല്ലി വിളിക്കുകയാണ്.
What a wonderful thing it is.
എത്ര മനോഹരമായിരുന്ന ഒരു കാര്യമാണ്.
By name they call.
പേര് ചൊല്ലി വിളിക്കുക.
ഐ നോ ഐ എം എ ടീച്ചർ.
ഞാനൊരു അധ്യാപകനാണല്ലോ.
സോ ഇൻ ദ കോളേജസ് ഹാർഡ്ലി വി ഇന്ററാക്ട് വിത്ത് ദ ചിൽഡ്രൻ ആൻഡ് വി നോ ദ നെയിം ഓൾസോ.
കൂടുതൽ നമ്മോട് സഹകരിക്കുന്നവരുടെ പേരുകൾ മാത്രമേ മനസ്സിൽ നിൽക്കുകയുള്ളൂ.
ആൻഡ് നോർമലി വി കോൾ ദം ബൈ നമ്പർ 32, 34, 35 ലൈക് ദാറ്റ് റോൾ കോൾ വി കോൾ.
പലപ്പോഴും സംഖ്യ നമ്പർ വെച്ചാണ് ഓരോരുത്തരുടെ നമ്പർ വെച്ചാണ് വിളിക്കാനുള്ളത്.
ആൻഡ് സം ടൈംസ് ഐ ട്രൈ ടു ലേൺ സം നെയിംസ് അബൌട്ട്.
ചില സന്ദർഭങ്ങളിൽ ചില പേരുകൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്.
ആൻഡ് വെൻ ഐ ഡു സം പ്രാക്ടിക്കൽ ഓർ സം ക്ലാസ് then I call the person by name.
ചില പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യുമ്പോൾ പേര് പറഞ്ഞു വിളിക്കാറുണ്ട്.
I could see the happiness on the face of the child.
ആ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ആ മുഖത്തെ സന്തോഷം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്.
Sir knows my name.
ആ സാറിന് എന്റെ പേര് അറിയാം.
And he will tell to the friends, oh sir call me by name, he knows my name.
ആ കുട്ടി കൂട്ടുകാരോട് പറയും സാർ എന്നെ പേര് പറഞ്ഞു വിളിച്ചു, പേര് അറിയാം.
When we call a person by name it gives a lot of immense relationship.
ആ ഒരു വ്യക്തിയെ പേര് പറഞ്ഞു വിളിക്കുമ്പോൾ ആ ഒരു വലിയ ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്.
If you go to jail the cell number is mentioned.
ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സെൽ നമ്പർ പറഞ്ഞിട്ടില്ല.
The hospital bed number is mentioned.
ഹോസ്പിറ്റലിലേക്ക് എല്ലുമ്പോൾ ബെഡ് നമ്പർ ആണ്.
The Lord is not calling by roll number.
കർത്താവ് റോൾ നമ്പർ വെച്ചല്ല വിളിക്കുന്നത്.
He is calling you and me by name.
അവൻ നമ്മളെ പേര് ചൊല്ലി വിളിക്കുകയാണ്.
So an intimate relationship is there between you and me.
നമ്മൾ തമ്മിലുള്ള ഹൃദ്യമായിരിക്കുന്ന ഒരു ബന്ധം.
Yes. The sheep, they knows his voice.
ആടിനെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുക.
So there we see the caring shepherd.
ഇവിടെ നമ്മൾ ആ ഒരു സംരക്ഷിക്കുന്ന ഒരു ഇടയനെ
കാണുന്നു. Few verses, John's Gospel chapter 10.
യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിക്കാം.
Verse 3 we will read.
3-ാം വാക്യം നമുക്ക് വായിക്കാം.
To him the porter openeth and the sheep hear his voice and he calleth his own sheep by name and leadeth them out.
ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർതുള്ളി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു.
Verse 4 also we see the same thing.
4-ാം വാക്യത്തിലും അത് തന്നെയാണ് നാം
കാണുന്നത്. He goeth before them and the sheep follow him for they know his voice.
തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ
അനുഗമിക്കുന്നു. Never perish, neither shall any man pluck them out of my hand.
എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ.
Here we see the relationship between the sheep and the shepherd.
ഇവിടെ ഇടയനും ആടും തമ്മിലുള്ള ബന്ധമാണ്.
How it is established?
എങ്ങനെയാണ് അത് സ്ഥാപിക്കപ്പെട്ടത്?
The shepherd knows the name. name. Let me tell you, don't feel bad. How many of the elders, the shepherd knows the name of the each and every sheep of the assembly?
പ്രാദേശിക സഭയിലെ ആടുകളുടെ പേരുകൾ എത്ര മൂപ്പന്മാർക്ക് അല്ലെങ്കിൽ പരിപാലകന്മാർക്ക് അറിയാം?
If you know the name,
പേരറിയാമെങ്കിൽ,
you are really a shepherd.
നിങ്ങൾ വാസ്തവമായിട്ടൊരു ഇടയനാണ്.
You care for the sheep.
ആടുകളെ കരുതുന്നവനാണ്.
I know many assemblies.
അനേക സഭകൾ എനിക്കറിയാം.
Many of the elders, they don't know the name of the individual. Even the family members also, they don't know the name of the head of the family also.
അനേക മൂപ്പന്മാർക്കും ഇടയന്മാർക്കും ആ സഭയിലുള്ള അംഗങ്ങളുടെ പേരുകൾ അറിയുകയില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്.
Forget about children. Sometimes remembering the name and sometimes funny names also there, they won't be able to remember. That's all right.
കുഞ്ഞുങ്ങളുടെ കാര്യം വിട്ടുകളയാ, പല വ്യത്യസ്തങ്ങളായ പേരുകളുണ്ടല്ലോ.
But at least you should write it down and remember them in prayer. Then you can easily remember.
കുറഞ്ഞപക്ഷം ആ വ്യക്തികളുടെ മുഴുവൻ പേരുകൾ എഴുതി വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പേരുകൾ മനസ്സിലാക്കും.
So to establish a relationship between the sheep and the shepherd, a quality of the shepherd, that he should remember them and he should call them by name.
ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇടയന് ആടുകളുടെ പേരുകൾ അറിഞ്ഞ് ആ ഒരു ഹൃദ്യമായിരിക്കുന്ന ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും.
Earlier our shepherd was not like that.
എന്നാൽ മുമ്പ് നമ്മുടെ ഇടയൻ അപ്രകാരമുള്ള ഇടയനായിരുന്നില്ല.
So the death was, we'll read Psalm 49 verse 14. Who was our shepherd earlier?
മുമ്പ് നമ്മുടെ ഇടയൻ ആരായിരുന്നു എന്നുള്ള കാര്യം 49-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം.
Yeah, verse 14.
14-ാം വാക്യം.
Our bad condition is mentioned there.
നമ്മുടെ മോശമായിരിക്കുന്ന അവസ്ഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ാം വാക്യം, അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു.
Yeah, the death was leading, he was our shepherd.
മരണമായിരുന്നു നമ്മളെ മേയിച്ചുകൊണ്ടിരുന്നത്.
Oh, what a terrible situation that was.
എത്ര ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥ.
But today we are under his care.
എന്നാൽ ഇന്ന് നാം നല്ല ഇടയന്റെ കരങ്ങളിലാണ്.
So he is taking care and he is looking after us.
അവൻ നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട്
പോകുന്നു. But are you satisfied under the care of the shepherd?
ഈ നല്ല ഇടയന്റെ കരങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ?
That is very important.
അത് വളരെ പ്രാധാന്യമുള്ള കാര്യം.
As I told you, the book written by Philip Keller.
ഞാൻ ഓർപ്പിച്ചല്ലോ, ഫിലിപ്പ് കെല്ലറിന്റെ പുസ്തകത്തെ കുറിച്ച്.
And I would like to call him in a മലയാളം നെയിം ഫിലിപ്പ് കുട്ടി. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് നെയിം, ഫിലിപ്പ് കുട്ടി.
ഫിലിപ്പ് കുട്ടി എന്ന് ഞാൻ അങ്ങ് വിളിക്കുകയാണ്.
സോ ഫിലിപ്പ് കുട്ടി ഹാഡ് അബൌട്ട് 200 ഷീപ്പ്.
ഫിലിപ്പ് കുട്ടിക്ക് ഏതാണ്ട് 200 ആടുകൾ ഉണ്ടായിരുന്നു.
സോ വൺ ഡേ ഹി വെന്റ് ടു ദ മാർക്കറ്റ് ആൻഡ് പർച്ചേസ്ഡ് ഹ്യൂജ് എമൗണ്ട്. ഹി പെയ്ഡ് ആൻഡ് പർച്ചേസ്ഡ് 200 ഷീപ്പ്.
ആ ഒരു ദിവസം ആ ചന്ദ്രസിലേക്ക് പോയി വലിയൊരു വില കൊടുത്ത് 200 ആടുകളെ വിലയ്ക്ക് വാങ്ങി.
ഓ, ഹി ബ്രോട്ട് ദ ഷീപ്പ് ടു ഹിസ് ഹൗസ്.
ആ ആടുകളുമായി തന്റെ ഭവനത്തിലേക്ക് വന്നു.
ഓൾ ദ നെയ്ബേഴ്സ് ഗാദർഡ് ടു സീ ദ ഫിലിപ്പ് കുട്ടീസ് ഷീപ്പ്.
അയൽക്കാരെ മുഴുവൻ കൂടി വന്ന് ഈ ഫിലിപ്പിന്റെ ആടുകളെ കാണുവാൻ ആഗ്രഹിച്ചു.
സോ ദേ സ്റ്റാർട്ടഡ്, ഓ ബ്രദർ, റിയലി വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ.
അവര് ഈ അയൽക്കാരെല്ലാം പറഞ്ഞു, നന്നായിരിക്കുന്നു, അഭിനന്ദനങ്ങൾ അർപ്പിക്കും.
ഓ, ദി ഷീപ്പ് ഈസ് വെരി ഗുഡ്.
ഈ ആട് നന്നായിരിക്കുന്നു.
ദി ചിൽഡ്രൻ വർ ലുക്കിങ്, ഓ ദാറ്റ് ഈസ് വെരി നൈസ് ഷീപ്പ്.
കുട്ടികൾ നോക്കിയിട്ട് പറഞ്ഞു, നല്ല മനോഹരമായിരിക്കുന്ന ആട്.
സോ എവരിബഡി നെയ്ബേഴ്സ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ഗുഡ് കമന്റ്സ് അബൌട്ട് ദി ഷീപ്പ്.
ആ അയൽവാസികൾ എല്ലാവരും ഈ ആടുകളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നുണ്ട്.
സോ വൺ മാൻ റാൻ ടു ഹിസ് ഹൗസ്.
ഒരു മനുഷ്യൻ ഓടി അവന്റെ ഭവനത്തിലേക്ക് പോയി.
ആൻഡ് ഹി വെന്റ് ഇൻടു ഹൗസ്.
അവന്റെ വീട്ടിലേക്ക് പോയിട്ട്
ആൻഡ് ടുക്ക് എ വെരി ഷാർപ്പ് നൈഫ്.
ഒരു മൂർച്ചയുള്ള കത്തി എടുത്തു.
ആൻഡ് ഹി ഹാൻഡഡ് ഓവർ ടു ദി ഫിലിപ്പ്.
ഫിലിപ്പിന്റെ കയ്യിലോട്ട് കൊടുത്തു.
ഫിലിപ്പ്, യു ടേക്ക് ദിസ് ഷാർപ്പ് നൈഫ്.
ഫിലിപ്പ്, നീ ഈ മൂർച്ചയുള്ള കത്തി എടുക്കുക.
നൗ ഓൾ ദി ഷീപ്പ് യു പർച്ചേസ് വിത്ത് എ പ്രൈസ്.
നീ വലിയൊരു വില കൊടുത്ത് വാങ്ങിയ ആടുകളാണ് ഇത്.
നൗ ദിസ് ഈസ് ബിലോങ്ങിംഗ് ടു യു.
ഇത് നിന്റെ സ്വന്തമാണ്.
നൗ യു പുട്ട് എ മാർക്ക് ഓഫ് യുവേഴ്സ് ഓൺ ദി ഷീപ്പ്.
നിന്റെ ഒരു അടയാളം ഈ ആടുകളുടെ മുകളിൽ ഇടണം.
നോർമലി ഇൻ ദി ഓൾഡൻ ഡേയ്സ്, ഈവൻ നൗ ഓൾസോ,
പഴയ കാലത്തും ഇപ്പോഴും,
ദേ വാണ്ട്, വൺസ് ദേ പർച്ചേസ് എ ഷീപ്പ്, ദേ ഹാവ് ടു പുട്ട് എ മാർക്ക് ഓൺ ദി ഷീപ്പ്.
ഒരു ആടിനെ വിലയ്ക്ക് വാങ്ങിയാൽ ആടിന്റെ മുകളിൽ ഒരു അടയാളം ഇടും.
ദേ ടൈ ദി ബോത്ത് ദി ലെഗ്സ്.
ആ രണ്ട് കാലുകൾ തമ്മിൽ കെട്ടും.
ആൻഡ് മേക്ക് ദി ഷീപ്പ് ടു ലൈ ഡൗൺ.
ആ ആടിനെ കിടത്തും.
ഓൺ എ വുഡൻ പ്ലാങ്ക്,
ഒരു തടി കഷ്ണത്തിൽ.
ആൻഡ് ടേക്സ് എ ഷാർപ്പ് നൈഫ് ആൻഡ് വിൽ റൈറ്റ് പി ദേർ ഓൺ ദി ഇയർസ്, ഓർ സം മാർക്ക് വിൽ ബി ദേർ ഓൺ ദി ഇയർ.
മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ആ ചെവിയിൽ ഒരു അക്ഷരം കുറിക്കും.
മേബി എ നോട്ട്, സം മാർക്ക് വിൽ ബി ദേർ.
ഒരു അടയാളം, എന്തെങ്കിലും ഒരു അടയാളം.
ദാറ്റ് മാർക്ക് വിൽ ബി ദേർ ഫോർ ദി ഹോൾ ഷീപ്പ്.
ആ അടയാളം, ആ അതേ അടയാളം മുഴുവൻ ആടുകൾക്കും
ഉണ്ടായിരിക്കും. ഇഫ് എനി വൺ ഈസ് ലോസ്റ്റ് ഇൻ ദി വില്ലേജ്, എവരിബഡി വിൽ റെക്കഗ്നൈസ് ദിസ് ഈസ് ഫിലിപ്പ് കുട്ടീസ് ഷീപ്പ്.
ഈ ആ ഗ്രാമത്തിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഇത് ഇന്ന വ്യക്തിയുടെ, ഫിലിപ്പിന്റെ ആടാണ്.
സോ ദേ വിൽ ഐഡന്റിഫൈ ദിസ് ഈസ് ദി ഫിലിപ്പ് കുട്ടീസ് ഷീപ്പ്.
അവർ മനസ്സിലാക്കും, ഇത് തിരിച്ചറിയും, ഇത് ഇന്ന ഫിലിപ്പിന്റെ ആടാണ്.
സോ ദാറ്റ് ഈസ് വൈ ദിസ് മാൻ കെയിം ആൻഡ് ഗേവ് ദിസ് നൈഫ് ടു ദീസ്.
അതുകൊണ്ടാണ് ഈ മനുഷ്യൻ കടന്നു വന്ന് ഈ മൂർച്ചയുള്ള കത്തി ഫിലിപ്പിന്റെ കൊടുത്തത്.
സോ ഫിലിപ്പ് took the knife and gave the mark on the ear every one of that sheep.
അങ്ങനെ ആ മുഴു ആടുകൾക്കും ഈ ഫിലിപ്പ് ചെവിയിൽ ഒരു അടയാളം കൊടുത്തു.
You are belonging to the Lord.
നിങ്ങൾ കർത്താവിന്റെ വകയാണ്.
If you are belonging to the Lord,
നിങ്ങൾ കർത്താവിന്റെ വകയാണെങ്കിൽ,
the outsiders should know that you are belonging to the Lord.
വെളിയിലുള്ളവർ അറിയണം നിങ്ങൾ കർത്താവിന്റെ വകയാണെന്ന്.
Whether others know that you belong to the Lord,
നിങ്ങൾ കർത്താവിന്റെ വകയാണെന്ന് വെളിയിലുള്ളവർക്ക് അറിയാൻ കഴിയില്ല.
You know what the Paul says about it?
അതിനെക്കുറിച്ച് പൗലോസ് എന്താ പറയുന്നത്?
Galatians chapter 6 verse 7 you read.
ഗലാത്യ ലേഖനം 6 അധ്യായത്തിലെ 7 വാക്യം.
17
വാക്യം. ഗലാത്യർ 6:17. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു.
Here the Paul says that I bear in my body the marks of the Lord Jesus Christ.
ഇവിടെ പൗലോസ് പറയുകയാണ് ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു.
Everybody can understand that I belong to the Lord.
എല്ലാവർക്കും മനസ്സിലാകും ഞാൻ കർത്താവിന്റെ വകയാണെന്ന്.
He is the one who purchased me.
അവനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത്.
I have no right upon myself.
എനിക്ക് എന്നിൽ തന്നെ യാതൊരു അവകാശവുമില്ല.
He is my Lord.
അവൻ എന്റെ കർത്താവാണ്.
So look at my body.
എന്റെ ശരീരം നോക്കുക.
I have a mark in my body.
എന്റെ ശരീരത്തിൽ
That shows that I belong to him. He is my Lord.
അടയാളം ഞാൻ കർത്താവിന്റെ വകയാണെന്നും അവൻ എന്റെ കർത്താവാണെന്നും കാണിക്കുക.
He said that Jesus, he saved me.
അവൻ പറയുന്നു കർത്താവിന്റെ യേശു എന്നെ രക്ഷിച്ചു.
But whether your neighbors knows that whether your God has saved you or you belong to the Lord?
നിങ്ങളുടെ അയൽവാസികൾക്ക് അറിയാമോ കർത്താവ് നിങ്ങളെ രക്ഷിച്ചു എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വകയാണെന്ന്.
How you behave in your office?
നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു?
Whether they know that this person is slightly different. Why? What the difference is?
ഓഫീസിലുള്ളവർ പറയുമോ ഈ വ്യക്തിക്ക് ചില മാറ്റങ്ങളുണ്ട്, എന്താണ് ഈ മാറ്റത്തിന് കാരണം?
They should identify that you belong to the Lord by your behavior.
നിങ്ങളുടെ സ്വഭാവം കൊണ്ട് അവർ തിരിച്ചറിയണം നിങ്ങൾ കർത്താവിന്റെ വകയാണെന്ന്.
How you interact with the society, the people should know that you belong to the Lord.
നിങ്ങൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കണം നിങ്ങൾ കർത്താവിന്റെ വകയാണെന്ന്.
You should have a mark on your body.
നിങ്ങളുടെ ശരീരത്തിൽ ഒരു അടയാളമുണ്ട്.
You know, once upon a time,
ഒരു സമയത്ത്,
there was a Hebrew servant,
ഒരു എബ്രായ ദാസൻ,
and he became poor.
അവൻ വളരെ പാവപ്പെട്ടവനായിരുന്നു.
So he sold everything. Finally he sold himself.
അവനെ മുഴുവനും വിറ്റു, ഒടുവിൽ അവനെ തന്നെ വിറ്റു.
And he went to a rich man.
അവൻ ഒരു ധനികനായ വ്യക്തിയുടെ അടുക്കലേക്ക് പോയി.
He said that I want to serve you.
എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ സേവിക്കണം.
All my debt you have to pay.
എന്റെ കടങ്ങൾ മുഴുവനും നീ കൊടുക്കണം.
And I have nothing to pay. I want to serve you.
എനിക്ക് ഒന്നും കൊടുക്കാനില്ല, ഞാൻ നിന്നെ സേവിക്കാൻ വന്നിരിക്കുകയാണ്.
As you know, as per the rule of the olden days of in Israel,
ഇസ്രായേലിലെ പഴയ പ്രമാണം അനുസരിച്ച്,
a Hebrew person can serve a rich man.
ഒരു എബ്രായ ദാസന് ഒരു ധനികനായ വ്യക്തിയെ സേവിക്കണം എന്നുണ്ടെങ്കിൽ,
and he can serve for 6 years.
അവനെ 6 വർഷം സേവിക്കാം.
And the 7th year he can go freely.
7ാം വർഷം അവൻ സ്വതന്ത്രനായിട്ട് പോകും.
So the rich man said, now for the last 6 years you are serving me.
ഈ ധനികനായ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞ 6 വർഷക്കാലം നീ എന്നെ സേവിക്കുകയായിരുന്നല്ലോ.
Now you have freedom to go.
നിനക്ക് ഇപ്പോൾ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
But during these 6 years,
എന്നാൽ ഈ 6 വർഷക്കാലം,
and he gave this master gave a wonderful wife to him.
ഈ 6 വർഷക്കാലത്തിനുള്ളിൽ ഈ ധനികനായ യജമാനൻ നല്ല ഭാര്യയെ ഈ വ്യക്തിക്ക് കൊടുത്തു.
And this young man was really blessed by the children.
ആ നിലയിൽ ഈ യുവാവായിരിക്കുന്ന മനുഷ്യൻ കുഞ്ഞുങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു.
Now this master is telling, now you can go freely.
അപ്പോൾ യജമാനൻ പറയുകയാണ് ഇപ്പോൾ നിനക്ക് സ്വതന്ത്രമായിട്ട് പോകാം.
As per the rule, he cannot take his wife, he has to go alone.
Wife bhari edukkan sadikkilla, sondanana thanne venangi
irukku. The master has given the wife.
Ee yajamananaanu wife ne koduthu.
Then he will look at the master.
Avane ee yajamananu nokku.
I hope you know the story very well.
Ningal aa kada ninga asambho ariyanu
nenikkunnu. Exodus chapter 21 I am talking about.
Porappadu sthavi do thoda madhyayathil naan
yani parayunnu. 1 to
6. Onnu mudhal 6 ullavaa.
Then he will look at the master.
Aa yajamananu nokku.
He will say, how can I go from you?
ഈ ദാസം പറയും എനിക്ക് നിന്നെ വിട്ട് എങ്ങനെ പോവാൻ.
For the last 6 years you loved me.
കഴിഞ്ഞ 6 വർഷക്കാലം നീ എന്നെ സ്നേഹിച്ചു.
You provided me everything.
നീ എനിക്ക് സകലവും നൽകി തന്നു.
You are the best master.
നീ നല്ല യജമാനനാണ്.
I don't want to go from you.
നിന്നെ നിന്ന് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
My relation with you is very important.
നിന്നുമായിട്ടുള്ള എന്റെ ബന്ധം വളരെ പ്രാധാന്യമാണ്.
If I break my relation with you,
നിന്നുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചാൽ,
that means I break my relation with my wife.
എന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഞാൻ
because you are the one who gave her.
കാരണം നീയാണ് എനിക്ക് അവളെ തന്നത്.
My relation with the master is binding my relation with my wife.
എന്റെ യജമാനുമായിട്ടുള്ള ബന്ധം അത് സ്ഥാപിക്കപ്പെട്ടത് ഈ ഭാര്യയിൽ കൂടിയാണ്.
And he says to the master,
അവൻ യജമാനോട് പ്രാരം പറയും,
I don't want to go.
എനിക്ക് പോകേണ്ട ആവശ്യമില്ല.
I want to serve you all my life.
എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ സേവിക്കണം.
You know what the master will do?
എന്താണ് യജമാനൻ ചെയ്യുന്നത് അറിയാമോ?
He will take him.
അവനെ സ്വീകരിക്കും.
Near the door. ഷാർപ്പ് നീഡിൽ
ഒരു മൂർച്ചയുള്ള ഒരു സൂചി കൊണ്ടുവന്നിട്ട്
ആൻഡ് ഹി വിൽ പിയേഴ്സ് ഹിസ് ഇയേഴ്സ്
അവന്റെ ചെവി കുത്തി തുളയ്ക്കും
ഹോൾ വിൽ ബി ദേർ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ സം മാർക്ക് വിൽ ബി ദേർ ഇൻ ദി ഇയേഴ്സ്
ഒരു സുഷിരം ആണ് ഒരു മാർക്ക് ഒരു അടയാളം ആ ചെവിയിൽ ഉണ്ടാവും
സോ നെക്സ്റ്റ് ഡേ വില്ലേജ് പീപ്പിൾ വിൽ സീ
അടുത്ത ദിവസം ആ ഗ്രാമവാസികൾ കാണുമ്പോൾ
വിൽ സീ എ മാർക്ക് ഇൻ ദേർ ഈസ് എ ഹോൾ ഇൻസൈഡ് ദിസ് സം മാർക്ക് ഇൻ ദേർ ഇൻ ദി ഇയർ
ആ ദാസന്റെ ചെവിയിൽ ഒരു അടയാളം കാണും
വാട്ട് ഡസ് മീൻ ബൈ ദാറ്റ്
എന്താണ് അടയാളം അർത്ഥമാക്കുന്നത്
പെർമനന്റ്ലി സെർവിംഗ് ദ മാസ്റ്റർ
ആ യജമാനെ ജീവിതകാലം മുഴുവനും സേവിക്കുമെന്ന്
ദാറ്റ് മാർക്ക് സ്പീക്സ് ടു തിങ്സ്
ആ അടയാളം രണ്ട് കാര്യങ്ങളാണ്
സംസാരിക്കുന്നത് വൺ ഹി ലവ്സ് ഹിസ് മാസ്റ്റർ വെരി മച്ച്
ഒന്ന് ആ യജമാനനെ അവൻ നന്നായി സ്നേഹിക്കുന്നു
ദ മാസ്റ്റർ ഈസ് കെയറിംഗ് ഫോർ ഹിം
യജമാനൻ അവനെ പരിപാലിക്കുന്നു
നോട്ട് ഓൺലി ദാറ്റ് ഹിസ് റിലേഷൻ വിത്ത് ഹിസ് വൈഫ് ഈസ് ബെസ്റ്റ്
മാത്രമല്ല അവന്റെ ഭാര്യയുമായിട്ടുള്ളവന്റെ ബന്ധം ഏറ്റവും നന്നായിരിക്കുന്നു
ഇഫ് യുവർ റിലേഷൻ വിത്ത് ദ വൈഫ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മീൻസ് യുവർ റിലേഷൻ വിത്ത് ദ ഗോഡ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ്സ് ദ മീനിംഗ്
ഭാര്യയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നല്ലതല്ലെങ്കിൽ അത് ദൈവമായിട്ടുള്ള ബന്ധത്തെയും ബാധിക്കുകയാണ്
സോ ഇഫ് യുവർ റിലേഷൻ വിത്ത് ദ ഗോഡ് ഈസ് ഗുഡ് യുവർ റിലേഷൻ വിത്ത് ദ വൈഫ് വിൽ ബി ഗുഡ്
ആ ഭാര്യയുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധം നല്ലതാണെങ്കിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധം നന്നായിരിക്കും
ബിക്കോസ് യു ഗോട്ട് യുവർ വൈഫ് ഫ്രം ഹിം ഹി ഗേവ് യു ദ വൈഫ്
കാരണം അവനാണ് ഈ ഭാര്യയെ നിനക്ക് തന്നത്
You understand the relationship.
Ah, bandham, ninga manasilagum.
This man will serve this master throughout his life.
Thamavante jeevithakaalam muzhuvanum ee vyakthi yajamanane sevikkum.
That should be our attitude.
Adayirikkanam nammada manobhavam.
We say that Jesus saved me, that's true.
Nammal parayunu kartha nammale snehichu rakshichu.
Whether you have really accepted him as the Lord or Lordship of Jesus is applied in your life.
Ennal ningalude jeevithathile ee yeshu kartavinte kartrutvam vasthamayittu ningal angeerichittundo?
Sometimes we behave like Peter.
പലപ്പോഴും നാം പത്രോസിനെ പോലെ പെരുമാറുന്നു.
You know what do you mean by lordship?
എന്താണ് കർത്തൃത്വം എന്ന് അറിയാമോ?
Lord, whatever you say, I am ready to obey.
കർത്താവേ നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്.
You are my savior, that's true.
നീ എന്റെ രക്ഷകനാണെന്നുള്ള സത്യമാണ്.
Once we accept him as a Lord means whatever he says we cannot say no to that.
എന്നാൽ അവന്റെ കർത്തൃത്വം അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കുക.
But Peter is very funny.
എന്നാൽ പത്രോസ് വളരെ രസകരമായിട്ട്
കാര്യമാണ്. Look at Acts chapter 10 verse 14 you read how Peter behaves.
അപ്പോസ്തല പ്രവൃത്തി 10ന്റെ 14ൽ പത്രോസ് എങ്ങനെയാണ് പെരുമാറുന്നത്
Look at that. Acts chapter 10 verse 14.
പത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 10ന്റെ 14 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അതിനെ പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ
ലോർഡ് ഈസ് ടെല്ലിംഗ് യു
ഈറ്റ് കർത്താവ് പറഞ്ഞു നീ എഴുന്നേറ്റ് അർത്ഥം തിന്നുക
ദെൻ വാട്ട് ഇസ് ദി ആൻസർ ഹിയർ
എന്നാൽ പത്രോസിന്റെ മറുപടി എന്താണ്
നോട്ട് സോ
അങ്ങനെയല്ല കർത്താവേ
ഇഫ് ഹി ഈസ് ലോർഡ് ഹൗ കാൻ യു സേ നോ ടു ഹിം
അവൻ നിന്റെ കർത്താവാണെങ്കിൽ എപ്രകാരം പറയാൻ കഴിയും അല്ല എന്ന്
യു കാൻ നോട്ട് സേ നോ ടു ഹിം
അവനോട് അല്ല എന്ന് പറയാൻ സാധിക്കില്ല
ഇഫ് ഹി ഈസ് ലോർഡ് യു ഹാവ് ടു സേ yes to him
avan ninde karthavaanengil avanodu adhe karthave enne parayan kariyathullu
but we behave like this
pashcha naam palappozhum angane perumaaru
we say lord is my shepherd
nammal parayum jehovah ende idenaanu
and as and when we want we say no to him
ha ennale aavashyangal varumba nammal avanodu alla ennum parayum
this is what is happening
idana yathartha sambhavikkunnathu
when comes a job
ഒരു ജോലി വരുമ്പോൾ
ഇറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ ജോബ് യു നോ ദ വെരി വെൽ
അത് ശരിയായ ജോലിയല്ല എന്ന് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാം
Then we say, no Lord, I will take this job.
കർത്താവിനോട് അല്ല കർത്താവേ ഞാൻ ഈ ജോലി എടുത്തോളാം എന്ന്
പറഞ്ഞു മാരേജ്
വിവാഹത്തോടുള്ള ബന്ധത്തിൽ
I know that the boy is not believer.
പയ്യൻ വിശ്വാസി അല്ലെന്നറിയാം
But no Lord, I will marry him.
കർത്താവേ അല്ല ഞാൻ അവനെ വിവാഹം
കഴിച്ചോളാം This is how we behave.
ഇങ്ങനെയാണ് നാം പെരുമാറുന്നത്
If Jesus is my Lord,
യേശു കർത്താവ് എന്റെ
കർത്താവാണെങ്കിൽ
അവൻ എന്റെ നല്ലിടയാണെങ്കിൽ പൂർണ്ണമായിട്ടും അവനെ അനുസരിക്കണം
സോ ഹിയർ അഗെയിൻ റിമൈൻഡ്സ് ദാറ്റ് വി ഷുഡ് അക്സെപ്റ്റ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്
ഇവിടെ പിന്നെ നമ്മൾ ഓർപ്പിക്കുന്നത് യേശു കർത്താവിന്റെ കർത്തൃത്വം നാം പൂർണ്ണമായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ്
അവർ ലോർഡ് കെയർസ് ഫോർ അസ്
നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു
ആസ് ദ ഹീബ്രൂ സെർവൻ ഈസ് നോട്ട് ഡിസേറിംഗ് ടു ലീവ് ദിസ് ലോർഡ് ലൈക്ക് വൈസ് വി ഷുഡ് ഓൾസോ ഡു
എബ്രായ ദാസൻ തന്റെ യജമാനെ വിട്ടു പോകുവാൻ മനസ്സിലാക്കുന്നതുപോലെ നമ്മുടെ കർത്താവിനെ നാം സേവിക്കണം
നൗ കംസ് ടു ദി നെക്സ്റ്റ് പോർഷൻ ഓഫ് അവർ സോങ്
നമ്മുടെ സങ്കീർത്തനത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം
ദി നെക്സ്റ്റ് പോർഷൻ വി ആർ വെരി ക്ലിയർ ഐ ഷാൽ നോട്ട് വാണ്ട്
ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം എനിക്ക് മുട്ടുണ്ടാകില്ല
What does it mean by that?
എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്
Does it mean that the sheep is not having any need?
ഈ ആടിനെ യാതൊരു ആവശ്യവുമില്ല ഒരു കുറവുമില്ല എന്നുള്ളതാണോ
No, the sheep needs a lot of things.
അങ്ങനെയല്ല ആടിന് ധാരാളം ആവശ്യങ്ങളുണ്ട്
The sheep need grass.
ആടിന് പുല്ല് ആവശ്യമാണ്
The sheep need water.
വെള്ളം ആവശ്യമാണ്
The some insects some parasites may come in the sheep.
ചില പ്രാണികളൊക്കെ വന്ന് ആടിനെ പറ്റും
And someone has to remove that.
അതൊക്കെ ആരെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കണം
And the oil is needed. needed, wine is needed.
Enna avashyamana, veena avashyamana.
So many needs are there for the sheep.
Ee aadine sambandhichu dhaaranam avashyangal undu.
Here says that I shall not want.
Ennal ivide aadu parayunnathu enikku muttundagilla.
That doesn't mean the primary needs are not there, lot of needs are there, but this says that the sheep is completely satisfied with the shepherd.
Ayadra avashyangalum ee aadu illa ennalla artham. Pinneyo ee idayende kaygalil ee aadu poorna sandruktana.
It is speaking about the contentment of the sheep.
Ee aadinte poorna thruptiyana avada parayunnathu.
The success of the Christian life in the contentment of the what God has given us.
Christian jeevathinte vijayam ennu parayunnathu karthavilulla nammada thruptiyana.
God, whatever you are given, I thank God.
Ani enik endellam thanno adinu nanni.
I thank you for that. I am satisfied with that.
അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്.
That doesn't mean that we cannot progress. We have ambition, we can have the ambition, no problem.
നമുക്കൊരു വർദ്ധനവ് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല എന്നുള്ളതല്ല, അത് നല്ലതാണ്.
But we need not to have a greediness.
എന്നാൽ ആ ഒരു അത്യാഗ്രഹം ഇല്ലാത്ത അവസ്ഥ.
This sheep is not greedy.
ഈ ആട് അപ്രകാരം അത്യാഗ്രഹമുള്ള ആളല്ല.
The sheep knows that all my master will provide all my needs.
ഈ ആട് നന്നായിട്ട് അറിയാം തന്റെ യജമാനായിരിക്കുന്ന ഇടയൻ തന്റെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി കൊടുക്കും.
You know the sheep here, we know we speaks about David.
നമുക്കറിയാം ഇത് ദാവീദ് ആണ് ഇത് പറയുന്നത്.
He is identifying himself as a sheep and the Lord Jehovah is the God who is the shepherd.
ദാവീദ് തന്നെ തന്നെ ഒരു ആടായി കണ്ടുകൊണ്ട് ഇടനായ യഹോവയെ കുറിച്ചാണ് പറയുന്നത്.
If you look at the life of David,
ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ
lot of problems he had.
ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
He was hungry and he needed food.
അവനെ വിശന്നു, അവന് ആഹാരം ആവശ്യമായിരുന്നു.
The enemy was running after him. He needed protection from the enemy.
ശത്രു അവന്റെ പിന്നാലെ ഓടി വരികയാണ്, അതിലൊരു സുരക്ഷിതത്വം ആവശ്യമായിരുന്നു.
Lot of hardship and problems he faced. He needed lot of things.
ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിനയിച്ചു അവന് ആ നിലയിൽ ആവശ്യമുണ്ടായിരുന്നു.
In the midst of all he understood that his God can provide all his needs.
എന്നാൽ ഇതിന്റെ എല്ലാ മധ്യത്തിൽ അവൻ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം അവന്റെ പരിപാലകനാണ്.
So the sheep is content with what God has given.
ദൈവം നൽകി കൊടുത്ത കാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തിയുള്ള ആടായിരുന്നു.
I shall not want.
എനിക്ക് മുട്ടുണ്ടാകില്ല.
But the modern theory of the theologian says no, no, whatever you want you ask, the Lord will provide. That is prosperity theology nowadays.
ക്രിസ്തീയ ഗോളത്തിൽ ആധുനിക സിദ്ധാന്തം അനുസരിച്ച് അഭിവൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയപ്പെടുന്ന ഒരു സുവിശേഷമുണ്ട്. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക്
ലഭ്യമായി.
നിങ്ങൾ കാർ കിട്ടുന്നില്ലയോ, നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നില്ല എന്ന്
പറയും.
കാറല്ല, കാറിന്റെ കളർ പോലും
ചോദിക്കണം.
അതുകൊണ്ടാണ്
ദൈവം
നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇന്ന കളർ, ഇന്ന കളറുള്ള കാർ വേണമെന്ന്?
Somebody was telling not only color, you should do, ask for the number also.
Color mathramalla numberum kodi chodikkanam.
Then only the God will give.
Engil mathrame devan tharikkum.
This is known as the prosperity theology.
Idana ee abhurthiyoda suvisheshanam ennu ariyappadunnathu.
Thousands and thousands of people are running after this people.
Aayirakkanakkin aalkar indine pinnale pogiyana.
We should not be deceived by the prosperity theology.
ഈ അഭിവൃദ്ധിയുടെ ഈ സിദ്ധാന്തത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു
പോകാനിടയാക്കരുത്.
എന്താണ് അതിനെക്കുറിച്ച് വചനം പറയുന്നത്?
Bible is not speaking about prosperity theology.
ഈ അഭിവൃദ്ധിയുടെ സിദ്ധാന്തം അല്ല വചനം നമ്മളെ പഠിപ്പിക്കുന്നത്.
Turn to the Habakkuk chapter 3. We know the verses, but yet we will read.
Habakkuk 3rd adhyayathilekku nam kadannu varam.
Verse 17 to 19 we will read.
Habakkuk 3rd adhyayam 17 18 vakyangal namukku vaayikkam.
Yeah. We'll read that.
Habakkuk 3:17-18. Athivrusham thalarkkilla. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം പുറത്തു നിന്ന് നശിച്ചുപോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കും. എത്ര മനോഹരമായിരിക്കുന്ന
വാക്യമാണ്.
എന്റെ ജീവിതത്തിൽ ധാരാളം കഷ്ടതകൾ
നേരിട്ടേക്കാം.
അത്യവൃക്ഷം തളക്കുകയില്ല.
മുന്തിരിവള്ളിയിൽ
അനുഭവം ഉണ്ടാകുകയില്ല.
The olive will fail to produce.
Olive marathil phalam undagilla.
And the flock shall cut off from the fold.
Aatin koodam thozhichu nashichu pogum.
At that time what I will do?
Aa samayam yan enda cheyyunnathu?
I will murmur against God.
Devathinethire yan piruvurkum.
Is it like that?
Anganeyano?
Not like that.
Anganeyalla.
Even the midst of that world adversity, I will praise him.
കഷ്ടതയുടെ നടുവിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും.
I will rejoice in the Lord. I will joy in the God of my salvation.
എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും.
That is what the sheep need.
അതാണ് ആടിന് ആവശ്യമുള്ളത്.
I shall not want.
എനിക്ക് മുട്ടുണ്ടാകില്ല.
Adversities may come.
പ്രയാസങ്ങൾ
നേരിടേക്കാം.
പ്രശ്നങ്ങൾ വന്നേക്കാം.
But in the midst of adversities and the problem, I will not murmur against my shepherd.
കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കർത്താവിനെ ഞാൻ പിറുപിറുക്കയില്ല.
I will rejoice in the Lord.
അവനിൽ ഞാൻ സന്തോഷിക്കും.
Who said?
ആര് പറയുന്നു?
Paul says, rejoice in the Lord always, and again I say,
പൗലോസ് പറയുന്നു ഞാൻ യഹോവയിൽ സന്തോഷിക്കും, പിന്നെയും ഞാൻ പറയുന്നു സന്തോഷിക്കുമെന്ന്.
Who is speaking?
ആരാ സംസാരിക്കുന്നത്?
A prisoner in the Roman prison.
റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു തടവുള്ളി.
Writing to whom?
ആർക്ക് എഴുതുകയാണ്?
The free people.
സ്വതന്ത്രത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി.
See, he is a prisoner and he is speaking to the freemen.
കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളി സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി
എഴുതുകയാണ്. Let them rejoice in the Lord.
കർത്താവിൽ സന്തോഷിക്കുക.
Let me tell you, can you rejoice in anything else?
മറ്റെന്തെങ്കിലും സന്തോഷിക്കാൻ സാധിക്കും?
Can you rejoice in your health?
നിങ്ങളുടെ ആരോഗ്യത്തിൽ സന്തോഷിക്കാൻ കഴിയുമോ?
After some time you will understand.
കുറച്ചു നാൾ കഴിയുമ്പോൾ മനസ്സിലാവും.
When you get old,
പ്രായമാകുമ്പോൾ,
change continuously specs,
കണ്ണാടി മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ,
number of teeth also will reduce,
പല്ലുകളുടെ എണ്ണം കുറയുമ്പോൾ,
and as the age progresses you understand there is no sense in rejoicing in the health.
പിന്നെ നാളുകൾ കഴിയുന്നതോറും പ്രായം കൂടി വരുന്നതോറും ഈ ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന്
മനസ്സിലായി. You cannot rejoice in the health.
ആരോഗ്യത്തിൽ പ്രശംസിക്കാൻ കഴിയത്തില്ല.
Can you rejoice in the wealth?
നിങ്ങളുടെ ധനത്തിൽ സന്തോഷിക്കാൻ കഴിയുമോ?
No guarantee. Wealth can go at any time.
യാതൊരു ഉറപ്പുമില്ല, ധനം ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകും.
Permanently on which you can rejoice in the Lord only.
സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ കഴിയുന്നത് കർത്താവിൽ മാത്രമാണ്.
That is why the Paul says rejoice in the Lord.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് കർത്താവിൽ സന്തോഷിക്കുക.
Habakkuk says I will rejoice always in the Lord.
ഹബക്കൂക്ക് പറയുകയാണ് ഞാൻ യഹോവയിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കും.
Let me tell you, we believers also feels that like the Jewish people.
പലപ്പോഴും വിശ്വാസികളായിരിക്കുന്ന നാമം യഹൂദന്മാരെ പോലെ അയത്തിനാറുണ്ട്.
Jewish people thought that a person when he is very rich, it is a God's blessing.
യഹൂദന്മാർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തി ധനികനായി തീരുമ്പോൾ യഹോവ അവനെ അനുഗ്രഹിച്ചു എന്നാണ് അവൻ ചിന്തിക്കുന്നത്.
That is why you read the parable of the rich man and the Lazarus.
അവിടെ ആ ധനികനായ മനുഷ്യന്റെ ലാസറിന്റെയും ആ ഒരു ഉപമയിൽ അത് പറയുന്നുണ്ട്.
When you read that, you feel that the rich man and the why lots are like rich, it looks like the rich men all will go to torment and the poor men will all go to heaven. It looks like that when you read the parable.
വായിക്കുമ്പോൾ ആ ധനികനായ മനുഷ്യൻ നരകത്തിലേക്ക് പോയി, ലാസർ സ്വർഗത്തിലേക്ക് പോയി, അതുകൊണ്ട് ആ ധനികനായ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്.
That is not the meaning. Why God said like that?
അതല്ല അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്?
See, Lord specifically said the rich man.
ദൈവം പ്രത്യേകമായിട്ട് പറയുകയാണ് ധനികനായ മനുഷ്യൻ.
A casual reader may feel that the rich man will go to torment and the poor man will go to heaven.
സാധാരണയായിട്ട് വായിക്കുന്ന ഒരു കേവലം വായനക്കാരന് മനസ്സിലാകുന്നത് ധനികനായ മനുഷ്യൻ യാതനാ സ്ഥലത്ത് പോകും, ദരിദ്രൻ സ്വർഗത്തിൽ പോകും.
But read carefully that parable.
എന്നാൽ ആ ഉപമ വളരെ ശ്രദ്ധയോടെ വായിക്കുക.
The rich man himself says why he came to the place of torment.
ആ റിച്ച് മാൻ താൻ തന്നെ, ആ ധനികനായ മനുഷ്യൻ താൻ തന്നെ പറയുകയാണ് എന്തുകൊണ്ടാണ് യാതനാ സ്ഥലത്ത്
പോകുന്നത്. He said, you send Lazarus there and my brothers will repent and they will not come here.
ആ ധനികനായ മനുഷ്യൻ പറയുകയാണ് ലാസറിനെ ഒന്ന് അയക്കുക, എന്റെ സഹോദരന്മാര് അവര് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരിവിടെ തന്നെ വന്നു പോകുന്നു പറയുകയാണ്.
That means he came to the place of torment not because he was rich. He never repented about his sin.
ഈ യാതനാസ്ഥലത്തേക്ക് ഈ ധനികനായ മനുഷ്യൻ വന്നത് അവൻ ധനികനായതുകൊണ്ടല്ല, അവൻ
മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ടല്ല.
നിങ്ങൾ ധനികനോ ദരിദ്രനോ എന്നുള്ളതല്ല അവിടെ മാനദണ്ഡം.
Your repentance brings you to the heaven.
നിങ്ങളുടെ മാനസാന്തരമാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്.
Then why Lord said like that?
എന്നാ പിന്നെന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്?
Because God wants to teach the Jewish people.
ഈ യഹൂദ ജനത്തെ കർത്താവിന് പഠിപ്പിക്കുവാനുണ്ടായിരുന്നു.
Misunderstanding.
അവരുടെ ഒരു തെറ്റിദ്ധാരണ.
They have a misunderstanding. If a person is very rich, God is blessing him.
അവര് തെറ്റിദ്ധരിക്കപ്പെട്ടത് ഒരു മനുഷ്യൻ ധനികനാണെങ്കിൽ അവൻ ദൈവത്തിന്റെ അനുഗ്രഹമാണ്.
They go a little beyond that.
എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം.
They say that God is happy about his life.
അവര് പറയുന്നു ദൈവം അവന്റെ ജീവിതത്തെ കുറിച്ച് സന്തുഷ്ടനാണ്.
Otherwise, why God is to give a lot of money like that?
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും പണം അവന് കൊടുക്കുന്നത്?
So God is very happy about that person.
ആ വ്യക്തിയെ കുറിച്ച് ദൈവം വളരെ സന്തോഷിക്കുന്നു.
If God is very happy, naturally the next thing is that he will go to heaven, isn't it?
ദൈവം ആ വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് വളരെ വളരെ സന്തുഷ്ടനാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ
പോകും. Teaching among the Jewish people.
യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള പഠിപ്പീരനെ എടുത്തു മാറ്റുവാൻ കർത്താവ്
ആഗ്രഹിച്ചു.
അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്.
Even if you are rich, you will go to hell.
നിങ്ങൾ ധനികരാണെങ്കിലും നീ നരകത്തിൽ പോകും.
Let me tell you, God blesses us, no doubt.
ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്.
God gives us riches, no problem.
ധനം ദൈവം തരുന്നു എന്നത് കുഴപ്പമില്ല.
Because God is a gracious God.
ദൈവം കൃപാലുവായ ദൈവമാണ്.
He gives to everyone.
അവൻ എല്ലാവർക്കും കൊടുക്കുന്നു.
He gives rain to the wicked as well as to the righteous.
അവൻ ദുഷ്ടനും നീതിമാനും മഴയെ പെയ്യിപ്പിക്കുന്നവനാണ്.
He gives sunshine to the rich, wicked as well as to the righteous.
അവൻ ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്.
ഈ പവർ just is a criteria to say that God is happy about my life.
Devam ende jeevithathe kurichu santoshavanaye thirumaan ende dhanam oru maanadandamayi thirunnengil,
then God is very happy about Bill Gates and Ambani, is it?
Angane anengil Bill Gates lo Ambani lo devam valla santoshichane,
they may be the first one to go to heaven.
Avarayikkanam swargathil povande aadivam.
Not like that.
Ennal angane alla.
God gives, that's all right.
Devam tharum nalla thanneyanu.
God is a righteous God.
Devam neethimanaya devamaanu.
But that doesn't mean that God is happy about your life.
Ennal ningalude jeevithathe kurichu സന്തുഷ്ടമാനാണെന്ന് ചിന്തിക്കുകയാണെന്ന് പറയില്ല.
സോ ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെരി ക്ലിയർ.
അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം.
മെനി ടൈം ബിലീവേഴ്സ് ഓൾസോ ഫീൽ ദാറ്റ് ലോർഡ് ഈസ് ബ്ലെസ്ഡ്. ഓ താങ്ക് ഗോഡ്. ദാറ്റ് ലോർഡ് ബ്ലെസ്ഡ്. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് അഗൈൻസ്റ്റ് ഇറ്റ്.
പലപ്പോഴും വിശ്വാസികൾ പോലും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഓർപ്പിക്കുക.
ലോർഡ് ബ്ലെസ്ഡ് യു. ഐ അപ്രീഷിയേറ്റ്. ദാറ്റ്സ്
ഗുഡ്. ദൈവം അനുഗ്രഹിക്കുന്നു, നല്ലതാണ്, നല്ല കാര്യമാണ്.
ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഗോഡ് ഈസ് ഹാപ്പി അബൌട്ട് യുവർ ലൈഫ്. ദാറ്റ്സ് മൈ പോയിന്റ്.
എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് സന്തുഷ്ടവാനാണെന്ന്.
That is very important.
അത് വളരെ പ്രാധാന്യമുണ്ട്.
So you look at another example.
മറ്റൊരു ഉദാഹരണം നോക്കുക.
In the seven churches of Asia Minor we see.
വെളിപാട് പുസ്തകത്തിൽ ഏഷ്യ മൈനറിലെ ഏഴ് സഭകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്.
There was one rich assembly.
ഒരു ധനികനായ ഒരു അസംബ്ലി ഉണ്ടായിരുന്നു.
Materially they were abundantly blessed.
ഭൗതികമായ നന്മകൾ കൊണ്ട് വലിയ സമൃദ്ധിയുള്ള
അസംബ്ലി. You want to know about that church?
ആ സഭയെ കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹമുണ്ട്.
We know very well. Just let us read it.
ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അത്.
Let us read Revelation chapter 3.
മുലിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം.
This church is called the church at Laodicea.
ലവോദിക്യ സഭയെ കുറിച്ചാണ് ഈ പറയുന്നത്.
We always hear about that church.
ഈ സഭയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്.
So we will read it again.
നമുക്ക് പിന്നെ ഒന്ന് വായിക്കാം.
Verse chapter 3 verse 17.
മൂന്നാം അധ്യായത്തിന്റെ 17ാം വാക്യം.
What they think and what the Lord thinks.
അവർ എന്ത് ചിന്തിക്കുന്നു, ദൈവം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്.
They were very rich people.
അവർ വളരെ ധനികരാണ്.
Thou sayest, I am rich and increased with goods and have need of nothing.
അവര് പറയുകയാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല.
Next verse.
അടുത്ത വാക്യം.
And knowest not that thou art wretched and miserable and poor and blind and naked.
എന്നാ കർത്താവ് പറയുന്നത്, നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ.
What the Lord is looking at that.
എങ്ങനെയാണ് ദൈവം അവരെ കർത്താവ് അവരെ കാണുന്നത്?
I was trying to analyze the word study on this particular thing.
ഈ പദങ്ങളുടെ തന്നെ ഒരു പഠനം ഇതിനെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
The word wretched I understood.
നിർഭാഗ്യവാൻ എന്നുള്ള ആ ഒരു പദം ഞാൻ മനസ്സിലാക്കിയപ്പോൾ,
I understood that is in the modern Greek language that speaks about a sick man who is admitted in the hospital.
ഒരു രോഗിയായ വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ആ ഒരു അർത്ഥത്തിലാണ് ഗ്രീക്ക് പദത്തിൽ അത് കൊടുത്തിരിക്കുന്നത്.
That means the Laodicea church, you are a sick person and now you are admitted in the hospital.
എന്ന് പറഞ്ഞാൽ ലവോദിക്യ സഭ ഒരു രോഗിയായിരിക്കുന്ന സഭ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നു.
The Lord did not stop wretched. He used another word also.
എന്നാൽ കർത്താവ് നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല, മറ്റൊരു
പദം. മിസറബിൾ,
നിർഭാഗ്യവാനും അരിഷ്ടനും.
ഇഫ് ഐ യൂസ് ദ മോഡേൺ ലാംഗ്വേജ്,
ആധുനിക പദപ്രയോഗത്തിൽ പറഞ്ഞാൽ,
വി വിൽ സേ ലൈക്ക് ദാറ്റ്,
നമ്മൾ ഇപ്രകാരം പറയും,
ദ പേഴ്സൺ ഈസ് സിക്ക് ആൻഡ് ഹീസ് നൗ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ.
നമ്മൾ പറയും, ആ ഒരു വ്യക്തി രോഗിയാണ്, അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു.
വാട്ട് ഈസ് ഹിസ് കണ്ടീഷൻ,
അവന്റെ അവസ്ഥ എന്താണ്?
നോ, ഹി ഈസ് ഇൻ ICU.
അവനിപ്പോൾ ICUയിലാണ്.
ഹൗ ഈസ് ഇൻ ICU?
അവൻ ICUയിൽ എങ്ങനെ ഉണ്ട്?
നോ, ഹി ഈസ് ഓൺ വെന്റിലേറ്റർ.
അവൻ വെന്റിലേറ്ററിൽ.
ആക്ച്വലി ദാറ്റ് ഈസ് എ ലാംഗ്വേജ് വി കാൻ യൂസ് ഹിയർ.
ആ ഒരു ചിന്തയാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്.
ലവോദിക്യ ചർച്ച്,
ലവോദിക്യ സഭ,
യു ആർ റിച്ചഡ്,
നിങ്ങൾ നിർഭാഗ്യവാൻ,
യു ആർ ഇൻ ICU,
നിങ്ങൾ ICUയിലാണ്.
ആൻഡ് നൗ യു ആർ ഓൺ എ വെന്റിലേറ്റർ.
മാത്രമല്ല, നിങ്ങൾ വെന്റിലേറ്ററിലും കൂടെയാണ്.
ബട്ട് വാട്ട് ദേ തിങ്ക്?
പക്ഷെ അവരെന്താ ചിന്തിക്കുന്നത്?
What a condition it is.
ഞങ്ങൾക്കൊന്നിനും കുറവില്ല, എത്ര പരിതാപകരമായി.
They are about to die. They are about to die.
അവർ മരിക്കുവാൻ തുടങ്ങുകയാണ്.
Miserable.
വളരെ നിർഭാഗ്യവാനാണ്.
But they never realizing that they are miserable.
എന്നാൽ അവർ നിർഭാഗ്യവാന്മാരാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല.
Because there are lot of wealth is there for them.
കാരണം അവർക്ക് ധാരാളം ധനം ഉണ്ടായിരുന്നു.
But where is the another church we see?
എന്നാൽ മറ്റൊരു സഭയെ കുറിച്ച് നമ്മൾ കാണുന്നു.
That they were really poor.
അവർ വളരെ ദരിദ്രരായിരുന്നു.
That is a Smyrna church, a Smyrna.
സ്മിർന സഭയെ കുറിച്ചാണ് അത് പറയുന്നത്.
The Lord says that.
കർത്താവിനെ കുറിച്ച് പറയുന്നത്.
You are very poor, verse 9.
രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം. ഞാൻ എന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും.
ഞാൻ ധനവാനാകുന്നു താനും. Thou art rich.
നിങ്ങൾ നീ ധനവാനാകുന്നു.
Literally they were poor.
എന്നാൽ അക്ഷരാർത്ഥത്തിൽ അവർ ദരിദ്രരാണ്.
But in the sight of the Lord they were rich.
എന്നാൽ കർത്താവിന്റെ നോട്ടത്തിൽ അവർ ധനികരാണ്.
So we see the two churches here.
ഇവിടെ രണ്ട് സഭകളെ നമ്മൾ കാണുകയാണ്.
One is materially blessed.
ഒന്ന് ഭൗതികമായിട്ട് അനുഗ്രഹം പ്രാപിച്ചു.
And we see that is the only church God has made no comment, no appreciation. Lavodikia church.
ഈ ലവോദിക്യ സഭ മാത്രമാണ് ഈ ഏഴ് സഭ കൂടുതൽ യാതൊരു പ്രശംസയും ലഭിക്കാത്ത സഭ.
So the material prosperity is not an indication that Lord is happy about your spiritual state. That is what I want to say.
ഈ ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ചിന്തിച്ചു പോവാൻ യാതൊരു മാർഗവുമില്ല.
God's blessing, it is a God's blessing, but that doesn't mean that God is happy about your spiritual state. That's what I mean.
നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വകയാണ്. എന്നാൽ അതിൽ ദൈവം സന്തോഷിക്കുന്നു, സന്തുഷ്ടവാനാണെന്ന് ചിന്തിക്കുവാൻ തരമില്ല.
I hope my point is very clear. That means the Lord abundantly gives us. Take it. Thank God for that. No problem. Whatever God gives you.
ദൈവം ധാരാളം തരുന്നു, അത് സന്തോഷത്തോടെ വാങ്ങി അനുഭവിക്കുക, ദൈവം നന്ദി പറയുക.
But don't get an impression because of that God is happy about my spiritual.
എന്നാൽ എന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ദൈവം അത് സന്തോഷവാനാണ് എന്ന് തെറ്റിദ്ധരിച്ചു
പോകാൻ
അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ
ഇടയായിട്ടുണ്ട്.
ഇവിടെ ആട് പറയുകയാണ്, എനിക്ക് മുട്ടുണ്ടാകില്ല,
ഫുള്ളി സാറ്റിസ്ഫൈഡ്,
ഞാൻ പൂർണ്ണ തൃപ്തനാണ്.
There are some believers, they are extreme.
ചില വിശ്വാസികൾ വളരെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ളവരുണ്ട്.
They say that we believers should not pray for material things.
അവർ പറയുന്നത് നമ്മൾ വിശ്വാസികൾ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട.
They give the example of Paul. Paul never prayed for in his prayers of the material things he has not prayed.
പൗലോസിന്റെ ഉദാഹരണമാണ്. പൗലോസ് ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല.
All spiritual blessings only he asked.
ആത്മീയ നന്മകൾ മാത്രമേ അവൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ.
That is an extreme view, that is not the right thing.
അത് ശരിയായ രീതിയാണ് ഞാൻ കരുതുന്നില്ല. അത് അല്പം എക്സ്ട്രീമായിട്ട്
തോന്നിപ്പോയി. Himself prayed 3 times for his sickness.
തന്റെ രോഗാവസ്ഥയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം പൗലോസ്
പ്രാർത്ഥിച്ചു.
ഒരു വിശ്വാസിക്ക് അവന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയായ
കാര്യമാണ്.
ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥനയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം.
Matthew chapter 6 verse 10 and 11 you read.
മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
What the Lord is teaching them.
എന്താണ് കർത്താവ് അവരെ പഠിപ്പിക്കുന്നത്?
He very clearly taught that we should pray or we can pray for the material blessings.
അവിടെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ്.
Yeah, read chapter 6 verse 10 and 11.
മത്തായി സുവിശേഷം 6-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
Thy kingdom come, thy will be done in earth as it is in heaven.
നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
Next thing is a material thing.
അടുത്തത് ഭൗതിക ആവശ്യമാണ്.
Give us this day our daily.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ.
But you know the connection between these two verses?
ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം.
Look at like that.
ഇപ്രകാരം നമുക്ക് നോക്കാം.
Oh Lord, thy kingdom come.
കർത്താവേ, നിന്റെ രാജ്യം വരണമേ.
Thy will be done in earth as it is in heaven.
നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
Do thy will on this earth.
നിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടി.
Do thy will as it is in heaven upon this earth.
സ്വർഗ്ഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലും ചെയ്യുവാൻ വേണ്ടി.
What I need.
എനിക്ക് എന്താ ആവശ്യം?
Daily bread.
എനിക്ക് ആവശ്യമുള്ള ആഹാരം.
It is not daily bread, it is not independent.
അനുദിനമുള്ള ആഹാരം അതിൽ തന്നെ മാറി നിൽക്കുന്നില്ല.
God, give me something to do thy will.
കർത്താവേ, എനിക്ക് ചില തരണമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി.
So we should pray for the material things, but whatever we get it, it should be used to do his.
ഭൗതിക നന്മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. എന്നാൽ ആ നന്മകൾ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം.
ജോൺ, വി റീഡ് ജോൺ വാസ് പ്രേയിങ് ഫോർ ഗായസ്.
യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു.
He was a godly man.
താൻ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു.
And he was praying for his material things.
അവന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്.
God says, God bless the Gaius with the material things.
ആ ഭൗതിക നന്മകൾ കൊണ്ട് ഗായോസിനെ അനുഗ്രഹിക്കണമേ.
And also for the spiritual prosperity of Gaius we see that.
മാത്രമല്ല ഗായോസിന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയും.
So we see in John and 2nd John we read about that verse 2.
രണ്ട് യോഹന്നാൻ രണ്ടാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്.
ജസ്റ്റ് റീഡ് ദാറ്റ്.
അതൊന്ന് വായിക്കാം നമുക്ക്. രണ്ട് യോഹന്നാൻ രണ്ടാമത്തെ വാക്യം പ്രകാരം നമ്മൾ വായിക്കുന്നു. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യം.
തേർഡ് ജോൺ അല്ലേ? തേർഡ് ജോൺ.
മൂന്ന് യോഹന്നാൻ രണ്ടാം
വാക്യമാണ്.
പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ
പ്രാർത്ഥിക്കുന്നു.
അവിടെ രണ്ടാം വാക്യം നമ്മൾ കാണുന്നത് അവന്റെ ഭൗതിക ആവശ്യവും ആത്മീയ ആവശ്യവും ചേർത്ത് യോഹന്നാൻ
പ്രാർത്ഥിക്കുക.
എന്താണ് ഇതിൽ കൂടി പറയാൻ ഞാൻ
ആഗ്രഹിക്കുന്നത്?
അവസ്ഥകൾ എന്ത് തന്നെ ആയിരുന്നാലും ഉള്ള അവസ്ഥയിൽ ആ തൃപ്തിയോടെ കർത്താവ് കരുതിൽ തൃപ്തിയോടെ ഇരിക്കുവാൻ.
That is what the sheep is doing.
അതാണ് ഇവിടെ ആട് ചെയ്യുന്നത്.
Content with what the sheep is getting.
ആടിന് ലഭിക്കുന്നതിൽ പൂർണ്ണ തൃപ്തിയോടുകൂടി ഇരിക്കുക.
Contentment is very important in the Christian life.
ക്രിസ്ത്യ ജീവിതത്തില് ഈ സംതൃപ്തി എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു.
The true contentment comes from godliness.
ഈ ഭക്തിയിൽ നിന്നാണ് യഥാർത്ഥമായിരിക്കുന്ന തൃപ്തി വരുന്നത്.
And we see that Paul was a contented man. He was fully content.
പൗലോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണ തൃപ്തനായിരിക്കുന്ന വ്യക്തിയാണ്.
For the sake of the gospel he forsook everything.
സുവിശേഷത്തിന്റെ ആ സുവിശേഷത്തിന് വേണ്ടി സകലതും അവൻ ഉപേക്ഷിച്ചു.
When you read Philippians chapter 4 we see the attitude of Paul very clearly.
ഫിലിപ്പിയ നാലാം അധ്യായം വായിക്കുമ്പോൾ പൗലോസിന്റെ മനോഭാവം നമ്മൾ അവിടെ കാണുന്നുണ്ട്.
He is in the prison.
അവൻ കാരാഗ്രഹത്തിലാണ്.
He was not having anything in fact.
അവനെ ഒന്നും തന്നെ അവനില്ല.
But yet he says that I have all.
എന്നിട്ടും അവൻ പറയുകയാണ് ഞാൻ എനിക്ക് എല്ലാം ഉണ്ട്.
And abound.
അതിന് ഉപരിയായിട്ട്.
How many of you can say like that?
എങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കും?
No Lord, I don't have that much. A little balance is there. That's all we see.
നമ്മൾ പലപ്പോഴും പറയും കർത്താവേ എനിക്ക് അത്രയൊന്നും ഇല്ല, ചെറിയൊരു ബാലൻസ് ഉണ്ട്.
Here he is not having anything. That man is saying I have all and abound.
ഇവിടെ ഒന്നുമില്ലാത്ത വ്യക്തി പറയുകയാണ് എനിക്ക് ഞാൻ തൃപ്തനായിരിക്കുന്നു, എനിക്ക് ധാരാളമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുകയാണ്.
The same word of the sheep, I shall not want.
അത് തന്നെയാണ് ആടും പറയുന്നത്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
But sometimes we murmur like people of Israel.
എന്നാൽ പലപ്പോഴും ഇസ്രായേൽ മക്കളെ പോലെ നാം പുറപുറത്തു പോകാറുണ്ട്.
God provided everything, isn't it?
ദൈവം എല്ലാം നമുക്ക് തരുമോ?
Turn back to 10 or 15 or 20 years before.
പത്തോ ഇരുപതോ വർഷം പിന്നോട്ട് ചിന്തിച്ചു നോക്കുക.
So abundantly God has blessed us.
ദൈവം എത്ര നന്നായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിരുന്നു.
Thank God for that.
ദൈവത്തിന് നന്ദി പറയാം.
We should be content with that.
അതിൽ നാം തൃപ്തിയാണോ?
Satisfied. If you God gives more, you take it, no problem.
ദൈവം ധാരാളം തരുന്നെങ്കിൽ അത് അനുഭവിക്കുക.
But we should be content with that.
പക്ഷേ അതിൽ തൃപ്തരായിരിക്കണം.
But the people of Israel,
പക്ഷേ ഇസ്രായേൽ മക്കൾ,
they murmured.
അവര് പുറപുറത്തു.
What all God has given them, isn't it?
എന്തെല്ലാം ദൈവം കൊടുത്തു.
Free supply, breakfast supply free, everything is supply free only.
എല്ലാം വളരെ സൗജന്യമായിട്ട് എങ്ങനെ അനുവദിച്ചു കൊടുക്കുക.
The meat was given, isn't it?
ഇറച്ചി സൗജന്യമായിട്ട്.
1 month full.
ഒരു മാസം പൂർണ്ണമായിട്ട്.
Fried one and I don't know what all they did it. And we see that they ate and omitted through the nostril.
അവര് തിന്ന് തിന്നിട്ട് അവസാനം തിന്ന് കഴിഞ്ഞ് അവർ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി.
And finally they say they go, they murmured against God.
ഒടുവില് അവര് ദൈവത്തിനെതിരെ പിറുവിറുക്കുവാൻ തുടങ്ങി.
They were remembering Egypt.
അവര് ആ മിസ്രയീം, അവർ വിട്ടുപോന്ന മിസ്രയീമിനെ കുറിച്ച് ഓർത്തു.
There was garlic was there.
അവിടെ ഉള്ളി ഉണ്ടായിരുന്നു.
Watermelon was there.
തണ്ണിമത്തൻ ഉണ്ടായിരുന്നു.
What all they are talking?
എന്തെല്ലാമാണ് അവർ പറയുന്നത്?
All rubbish thing there.
എല്ലാം വളരെ.
And here what is there?
ഇവിടെ എന്താ ഉള്ളത്?
മന്ന.
മന്ന.
ഓ വി ആർ കണ്ട വിത്ത് ദ മന്ന.
ഞങ്ങൾ ഈ മന്ന കൊണ്ടങ്ങ് ബുദ്ധിമുട്ടുകയാണ്.
ഓ ലഞ്ച് ഇസ് മന്ന.
ഉച്ചഭക്ഷണം മന്നയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് മന്ന.
പ്രഭാത ഭക്ഷണം മന്നയാണ്.
മന്ന.
രാത്രി മന്നയാണ്.
മന്ന മന്ന മന്ന.
മൊത്തത്തിൽ മന്നയാണ്, അതിൽ അവരങ്ങ് ബുദ്ധിമുട്ടുകയാണ്.
ദ മന്ന ഈസ് ദ ഫുഡ് ഓഫ് ദ ഏഞ്ചൽസ്.
എന്നാൽ ദൂതന്മാരുടെ ഭക്ഷണമാണ്.
The best food God has given.
ദൈവം കൊടുത്ത ഏറ്റവും മെച്ചമായ ഭക്ഷണം.
See Psalm 105 you read.
105 സംഗതി വായിക്കുക.
There we see that there was not a feeble man among them.
ആ അവരുടെ ഇടയിൽ ദാസനായിരിക്കുന്ന
feeble no
ബലഹീനൻ ആരുമില്ലായിരുന്നു.
Why there was no feeble man among the people of Israel?
എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ബലഹീനരില്ലായിരുന്നത്?
There was no problem of cholesterol.
അവർക്ക് കൊളസ്ട്രോൾ ഇല്ലായിരുന്നു.
No problem of diabetes.
യാതൊരു അസുഖങ്ങളും ഇല്ലായിരുന്നു.
All the balanced food was given to God. God has given to them.
ദൈവം അവർക്ക് കൊടുത്ത ഏറ്റവും നല്ല മെച്ചമായ ആഹാരമായിരുന്നു.
Why they were not feeble? Because God has given the best food for them.
എന്തുകൊണ്ടാണ് അവരിൽ ബലഹീനരില്ലായിരുന്നത്? കാരണം മെച്ചമായ ആഹാരം അവർ കൊടുത്തു.
The best food God has given.
ദൈവം അവർക്ക് മെച്ചമായ ആഹാരം കൊടുത്തു.
But they murmured against.
എന്നാൽ അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു.
God was not happy.
ദൈവം അവരിൽ തൃപ്തനായില്ല.
God said I will not allow this man to enter into the promised land.
ദൈവം പറഞ്ഞു ഈ മനുഷ്യർ ആദ്യത്തെ നാട്ടിൽ പ്രവേശിക്കുവാൻ അനുവദിക്കേ.
I would have taken them in a better place.
ഞാൻ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു.
But I am not going to take them now.
എന്നാൽ ഞാൻ അവരെ കൊണ്ടുപോകുകയില്ല.
And all of them perished except Joshua and Caleb.
യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും ആ മരുഭൂമിയിൽ നശിച്ചുപോയി.
Brothers and sisters, we need to be satisfied.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം തൃപ്തരാകേണ്ട ആവശ്യമാണ്.
The contentment in our life.
നമ്മുടെ ജീവിതത്തിൽ തൃപ്തി ആവശ്യമുണ്ട്.
Man has a greedy nature.
മനുഷ്യൻ ഒരു അത്യാഗ്രഹമുള്ള സ്വഭാവമാണ്.
We should not be greedy.
നാം ഒരിക്കലും
അത്യാഗ്രഹികളായിരിക്കരുത്.
ദൈവം തരുന്നത് അത് അനുഭവിക്കുക, ആസ്വദിക്കുക, ദൈവം അനുഗ്രഹിക്കും.
But God, we need to be content with what God gives.
എന്നാൽ ദൈവം നൽകി തന്നതിൽ തൃപ്തരായിരിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്.
Paul says that some people went after the covetousness and they were grieved because of that.
പൗലോസ് പറയുമ്പോൾ ചിലർ അതിന്റെ പിന്നാലെ പോയിട്ട്
അത്യാഗ്രഹികളായിട്ട് തീർന്നു.
അവരെ അതിൽ തന്നെ അവരെ തന്നെ
മുറിവേൽപ്പിക്കുന്നതായിട്ട്
നമ്മുടെ നല്ല ഇടയെ നൽകി തരുന്ന കാര്യത്തിൽ ഏതിലാണെങ്കിലും അതിൽ തൃപ്തരായിരിക്കാൻ ആവശ്യമാണ്.
ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഫിലിപ്പ് കുട്ടി.
ഞാൻ ആട്ടു ഫിലിപ്പിനെ കുറിച്ച് പറയുകയുണ്ടായി.
It's not in the Bible, Philip Kutty, right? And that he had a lot of sheep, I told you.
തനിക്ക് ധാരാളം ആടുകളുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു.
And he had a female sheep, one of the sheep, female.
ചില ആടുകൾ പെണ്ണാടുകൾ.
So one very funny character that one.
അതിൽ രസകരമായിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
That is very healthy, no problem.
വളരെ ആരോഗ്യമുള്ളതാണ്.
But whatever Philip Kutty gives, that the sheep is not happy.
എന്നാൽ ഈ ഫിലിപ്പ് കൊടുക്കുന്ന ഒന്നും ആട് തിന്നതില്ല.
Always likes to go to the other fence and the other side and eat there.
എപ്പോഴും അപ്പുറത്തെ കൂട്ടത്തിൽ പോയിട്ട് അവിടെ നിന്ന് തിന്നും.
So the sheep will make some cavity in the fence and through the fence it will go out and feed on the other side.
ഇപ്പോ ആയിരിക്കുന്ന ആ കൂടുള്ള ഒരു ദ്വാരൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിച്ചാടി അവിടെ പോയിട്ട് കഴിക്കും.
Philip Kutty goes so tired. Every day this sheep is making the same thing.
ഈ ഫിലിപ്പ് വളരെ വിഷമിച്ച് എല്ലാ ദിവസവും ആട് തന്നെയാണ് ചെയ്യുന്നത്.
And one day he said that I will give a new name for this sheep.
ഒരു ദിവസം ഇവൻ വിചാരിച്ചു ഈ ആടിന് ഒരു പുതിയ പേര് കൊടുക്കും.
So he gave a name, Mrs. Noti.
കുസൃതി ആട് എന്നുള്ള രീതിയിൽ ഒരു പേര്
കൊടുക്കുക.
എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുകയാണ്. വളരെ വിഷമിച്ചു പോയി.
Not only that,
അത് മാത്രമല്ല,
when she got some lamb again, that she gave a lot of birth to the little ones and she started teaching the same technique to the younger ones also.
കുഞ്ഞാടുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ കുഞ്ഞാടുകളെയും ഈ സ്വഭാവം തന്നെ ഈ ആട് പഠിപ്പിക്കുകയാണ്.
So Philip decided this cannot continue.
അപ്പോൾ ഒടുവിൽ ആ ഫിലിപ്പ് തീരുമാനിച്ചു ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ
സമ്മതിച്ചു. One day he decided to finish off that Mrs. Noti.
ഒരു ദിവസം ഈ കുസൃതി ആടിനെ തീർക്കുവാൻ തക്കണോ ആഗ്രഹിച്ചു.
Took a sharp knife.
ഒരു മൂർച്ചയുള്ള കത്തിയെടുത്തു.
Finished it off.
അതിനെ കൊന്നുകളഞ്ഞു.
Not satisfied with the shepherd.
ഇടയൻ തൃപ്തിയടഞ്ഞില്ല.
Always thinking that the other side is better.
എപ്പോഴും ചിന്തിക്കും ആ മറുവശമാണ് നല്ലതെന്ന് ചിന്തിക്കും.
We need to be satisfied with the God gives.
നമുക്ക് നൽകിയതിൽ നാം തൃപ്തരാകേണ്ട ആവശ്യമാണ്.
The sheep says, I shall not want.
ആട് പറയുകയാണ് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകും.
Sometimes in our life some problems may come because God may allow that thing to happen.
ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. അത് ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് മുഖാന്തരമാണ്.
The people of Israel were not satisfied. God sent the judgment upon them.
ഇസ്രായേൽ മക്കൾ ആ നിലയിൽ അവർ തൃപ്തരാകാതിരുന്നപ്പോൾ ദൈവം ചില ന്യായവിധികളെ അയച്ചു.
So we need to be satisfied with the word God gives.
ദൈവം നമുക്ക് നൽകി തരുന്ന മോശമായ അവസ്ഥയിലും ഞാൻ തൃപ്തരായിരിക്കണം.
One day, little girl.
ഒരു ദിവസം ഒരു ചെറിയ പെൺകുട്ടി
and she was moving around and she saw a shepherd feeding the sheep on the top of the mountain
അവൾ ഇങ്ങനെ ആ മലമ്പ്രദേശത്ത് നടന്നു പോയപ്പോൾ ആ മലയുടെ മുകളിൽ ഒരു ഇടയൻ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവൾ കണ്ടു
and she thought I'll go and see what and talk with the shepherd
അവൾ വിചാരിച്ചു അങ്ങോട്ട് ചെന്ന് ആ ഇടയനോടൊക്കെ സംസാരിക്കാൻ കരുതി
and she went upon the mount
അവൾ ആ മല കയറി മുകളിലേക്ക് ചെന്നു
and she started talking with the shepherd
അവൾ ആ ഇടയനോട് സംസാരിച്ചു തുടങ്ങി
and she were all feeding around
ചുറ്റും ആടുകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്
she noticed one sheep is very close to the shepherd and just not moving only
അവൾ നോക്കിയപ്പോൾ ഒരു ആട് ഇടയനോട് ചേർന്ന് നിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല
and found that there are some bandages there on the leg
നോക്കിയപ്പോൾ കാലിലെ ഒരു തുണി വെച്ച് കെട്ടിയിരിക്കുകയാണ്
she felt it very bad that some wound some leg was broken or something happened to this sheep
അവൾ വിചാരിച്ചു ഈ ആടിന്റെ കാലുമെല്ലാം പൊട്ടിയതോ ഒടിഞ്ഞതൊക്കെ ആയിരിക്കും എന്ന് അവൾ ചിന്തിച്ചു
she asked the shepherd what happened to this sheep
avula edenodu choichu ee aadin endha pattiyathu
no there's a fracture on the leg that is why the bandage is applied
adeham parnju aadinte kaalil oru odi undu adu kondu bandage ittirikkya
oh that is why it happened like that
adu undano angana sambhavichu
avulu then she felt so pity for the sheep
aadinodu avukku velli deyam undayi
then she asked how it happened
avulu choichu edenodu idu engane aadinu sambhavichathu
and I broke the bone
ഞാനാണ് അയൽ ഒടിച്ചെന്ന്
പറഞ്ഞു
അപ്പോൾ ഇവിടെ ഈ കുട്ടി അതിശയിച്ചു പോയി എങ്ങനെ ഈ ഇടയന് ആടിന്റെ കാലൊടിക്കാൻ കഴിയും
സംടൈംസ് ദ ഷെപ്പേർഡ് ലിറ്ററലി ദ ബ്രേക്ക് ദ ബോൺ ഓഫ് ദ ഷീപ്പ്
ചില സന്ദർഭങ്ങളിൽ ഇടയൻ ആടുകളുടെ കാല് മനഃപൂർവ്വം ഒടിക്കാറുണ്ട്
and then it will behave very well
valare kusrutiyayittu nadakkumbol ee idayan apagalam cheyyum adu korchu divasam kazhinju adu valare anusaranamulla aadayittu maarugiyum
you read psalm 51 verse 8 that is what the David speaks about
David parayna karyam namukku 51 am sangirthanam 8 am vaakki namukku vaayikkam
yeah there we see how a shepherd sometimes break the leg of the sheep
avade ee idayan പലപ്പോഴും ആടുകളുടെ അസ്ഥികൾ ഒടിക്കുന്നതിനെ കുറിച്ച്
പറയുന്നത്
അവിടെ പലപ്പോഴും ഇടയന്മാര് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണത്
make me hear joy and gladness that the bones which thou hast broken may rejoice
സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ
നീ ഒടിച്ച അസ്ഥികൾ sometimes our shepherd breaks the leg
ചിലപ്പോഴൊക്കെ ഈ നമ്മുടെ ഇടയൻ അസ്ഥികൾ ഒടിക്കും
we need to be content with what god gives
ദൈവം തരുന്നതിൽ നാം തൃപ്തരായിരിക്കണം
if we are not content with the things what god gives sometimes he may break
ദൈവം തരുന്ന കാര്യത്തിൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ ചിലപ്പോൾ അസ്ഥികൾ ഒടിയപ്പെടുന്ന അവസ്ഥയുണ്ടാകാം
that should not happen to us
അത് നമുക്ക് ഉണ്ടാകാൻ ഇടയായിട്ടില്ല
to the nation of israel it happened
ഇസ്രായേൽ ജനത്തിന് അത് സംഭവിച്ചു
and here is a sheep
ഇവിടെ ഇതാ ഒരു ആട്
fully satisfied
പൂർണ്ണ തൃപ്തിയുള്ള ആട്
and saying I shall not
അത് പറയുകയാണ് എനിക്ക് മുട്ടുണ്ടാകില്ല
in our life also we should be content with what god gives to us
നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകി തരുന്ന കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ട് നാം ആയിരിക്കണം
so may god bless this verse to our heart
നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം ക്രിയേറ്റ്
let us come carefully to study this one and definitely lord will bless us
തീർച്ചയായിട്ടും പ്രാർത്ഥനയോട് കടന്നു വന്നതോടുള്ള പഠിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും
may god bless
ദൈവനാമം മഹത്വപ്രമാണമാകട്ടെ